ഈ ചോദ്യങ്ങൾ പലപ്പോഴും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈശോയ്ക്ക് എന്താണ് സ്ത്രീകളോട് ഇത്ര പക്ഷപാതം? വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ തോന്നുന്നത്. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, സ്ത്രീകളോടുള്ള ഈശോയുടെ സമീപനം. സ്ത്രീകളോടുള്ള ഈശോയുടെ സമീപനം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചെടുക്കാം. യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനോ ഏതെങ്കിലും വിധത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനോ കഴിയുമായിരുന്നില്ല. കോടതികളിൽ പോലും അവരുടെ വാക്കുകൾക്ക് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. പുരുഷ മേധാവിത്വത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ട നിസ്സഹായ ജീവിതങ്ങളായിരുന്നു യഹൂദ സ്ത്രീകളുടേത് എന്ന് പറയാം. യഹൂദ റബ്ബിമാർ സ്ത്രീകളുമായി സംസാരിക്കുക പതിവല്ല. എന്നിട്ടും യേശു പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ വച്ച് സ്ത്രീകളോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. സമരിയക്കാരി സ്ത്രീയെ കണ്ട് സംസാരിക്കുക എന്ന ലക്ഷ്യത്തോടെ കിലോമീറ്ററുകൾ നടന്ന് അവളെ കാത്തിരിക്കുന്ന യേശുവിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. അവളുടെ തകർന്നുകിടന്ന ജീവിതത്തെ അവൻ കണ്ടു. അവളുടെ ഹൃദയം നേടാൻ വേണ്ടി മാത്രമായൊരു യാത്ര. യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യർ അത്ഭുതപ്പെട്ടെങ്കിലും ആരും അവനോട് ഒന്നും ചോദിച്ചില്ല. നിയമാനുഷ്ഠാനങ്ങൾക്കും പതിവ് രീതികൾക്കും മുകളിൽ ആയിരുന്നു യേശുവിൻ്റെ സ്നേഹം. അവളുടെ ഹൃദയം മാത്രമല്ല, സമരിയ പട്ടണത്തിലെ അനേക ഹൃദയങ്ങളെയും അവളിലൂടെ യേശു നേടിയെടുത്തു. സമരിയക്കാരി സ്ത്രീ ആ നാടിൻ്റെ മിഷനറി ആയി. മഗ്ദലന മറിയം റബ്ബിമാരുടെ പാദത്തിങ്കൽ ഇരിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നത് പുരുഷന്മാരായ ശിഷ്യന്മാരായിരുന്നു. ആ നാളുകളിലാണ് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തെ തൻ്റെ പാദത്തിനരികിൽ ഇരുന്ന് തന്നെ ശ്രവിക്കാൻ യേശു അനുവദിച്ചത്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നും അത് ഒരിക്കലും അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നുമാണ് യേശു പറഞ്ഞു വച്ചത്. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. ലൂക്ക 23:27. അവരിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്. തൻ്റെ കൂടെ 3 വർഷം ജീവിച്ച ശിഷ്യന്മാർ ഭയപ്പെട്ട് ഓടിയൊളിച്ചപ്പോഴും കുറെ സ്ത്രീകൾ യേശുവിനൊപ്പം കാൽവരി യാത്ര പൂർത്തിയാക്കി. കാഴ്ച യേശുവിൻ്റെ കുരിശുമരണം കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. ലൂക്ക 23:48-49. യേശുവിനെ സംസ്കരിച്ച ശേഷം ശവകുടീരത്തിലേക്ക് അതിരാവിലെ ആഴ്ചയുടെ 1-ാം ദിവസം മഗ്ദലന മറിയം കടന്നു ചെന്നു. ശൂന്യമായ കല്ലറ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. എങ്കിലും ആ വാർത്ത ശിഷ്യരെ അറിയിക്കാൻ അവൾ ഓടി. പത്രോസും യോഹന്നാനും കച്ച കണ്ടു മടങ്ങി. എന്നിട്ടും കല്ലറയ്ക്ക് വെളിയിൽ തൻ്റെ യേശുവിനെ കാണായികയാൽ മറിയം കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. കൂടെ നടന്നവരെങ്കിലും കച്ച കണ്ട് മടങ്ങിയ ശിഷ്യർക്കല്ല, മറിച്ച് കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലന മറിയത്തിനാണ് ഉദ്ധിതനായ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ സുപ്രധാന സന്ദേശമായ ഉയർപ്പ് അപ്പസ്തോലന്മാരോട് പ്രഘോഷിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്തയച്ചത് ഒരു സ്ത്രീയെയാണ്, മഗ്ദലന മറിയം. അതിനാൽ അവൾ അപ്പസ്തോലരുടെ അപ്പസ്തോല എന്ന് സഭയിൽ അറിയപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രഘോഷിച്ച ആദ്യത്തെ സുവിശേഷകയാണ് അവൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. മാനുഷിക നിയമങ്ങൾക്ക് മുകളിൽ സമൂഹത്തിന് മുൻപിൽ അപമാനഭാരം പേറുന്ന, സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ യേശുവിൻ്റെ കരുണാർദ്ര നയനങ്ങളെയും ഹൃദയത്തെയും ജ്വലിപ്പിച്ചു. അവിടുത്തെ കരുണയും സ്നേഹവും അവളുടെ മേലുള്ള വിധിയെ രക്ഷയാക്കി മാറ്റി. ബഥാനിയയിൽ വച്ച് തൈലാഭിഷേകം ചെയ്ത പാപിനിയായ സ്ത്രീയെ തന്നെ സ്പർശിക്കാനും പാദങ്ങളിൽ ചുംബിക്കാനും യേശു അനുവദിച്ചു. അവിടെ കൂടിയിരുന്നവർ അവളുടെ പാപത്തിലേക്ക് മാത്രം നോക്കിയപ്പോൾ ഈശോ അവളുടെ ഹൃദയത്തിലെ സ്നേഹത്തിലേക്ക് നോക്കി. ഇവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അധിക സ്നേഹം പാപങ്ങളെ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് മറയ്ക്കുന്നു എന്ന സത്യം പാപിനിയായ സ്ത്രീയിലൂടെ യേശു വെളിപ്പെടുത്തി. സമാധാനത്തോടെ പോവുക എന്ന് പറയുമ്പോൾ നീ എന്നെ ഹൃദയത്തിൽ കൊണ്ടുപോവുക എന്നാണ് ഈശോ ആവശ്യപ്പെട്ടത്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസോസ് 2:14. നായിനിലെ വിധവ. അവൻ നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ലൂക്ക 7:12-13. നായിൻ പട്ടണത്തിലെ വിധവയ്ക്ക് വേണ്ടി യേശുവിനോട് ആരും ഒന്നും ആവശ്യപ്പെട്ടില്ല. അവളെ കണ്ടപ്പോൾ അവിടുത്തെ മനസ്സലിഞ്ഞു. ഭർത്താവും മകനും നഷ്ടപ്പെട്ട ആ സ്ത്രീയുടെ വേദനയും നിസ്സഹായാവസ്ഥയും മരണത്തിനുമേൽ അത്ഭുതം ചെയ്യാൻ ഈശോയെ നിർബന്ധിച്ചു. മരിച്ചവന് ജീവൻ നൽകി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശു. രക്തസ്രാവക്കാരി. 12 വർഷം രക്തസ്രാവം മൂലം കഷ്ടത അനുഭവിച്ചിരുന്ന, ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന സ്ത്രീ, അവൾ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ വിശ്വാസത്തോടെ സ്പർശിച്ചു. അവൾ അവനെ സ്പർശിച്ചപ്പോൾ തൽക്ഷണം രക്തസ്രാവം നിലച്ചു. ആരും എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ലൂക്ക 8:46. അവളുടെ വിശ്വാസം സ്പർശിച്ചത് വസ്ത്രത്തെയല്ല, യേശുവിൻ്റെ ഹൃദയത്തെയാണ്. ആ വിശ്വാസം അവനിൽ നിന്ന് സൗഖ്യശക്തിയെ നിർഗളിപ്പിച്ചു. നിന്നെ സുഖപ്പെടുത്താനോ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ആർക്കും കഴിയില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ വിശ്വാസത്താൽ അവൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടുക. ഏത് ജനക്കൂട്ടത്തിനിടയിലും അവനിൽ നിന്ന് നിന്നിലേക്ക് മാത്രമായി ഒരു ശക്തി പുറപ്പെടും. അഭിഷേകത്തിൻ്റെ സ്ത്രീ. യേശുവിന് ഭൂമിയിൽ അവതരിക്കാൻ സ്വർഗം തിരഞ്ഞെടുത്ത സ്ത്രീ പരിശുദ്ധ കന്യകാമറിയം ആയിരുന്നു. പരിശുദ്ധാത്മശക്തി അവളിൽ ആവസിച്ചു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും അഭിവാദനവും മൂലം എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പന്തക്കുസ്ത ദിവസം സമാഗതമാകുന്നതിന് മുൻപ് അപ്പസ്തോലന്മാർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. യേശുവിൻ്റെ മരണശേഷം ഭീതിയിലാണ്ടിരുന്ന ശിഷ്യന്മാർ അവിടുത്തെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ വലഞ്ഞപ്പോൾ പുതിയൊരു അഭിഷേകത്തിനായി കൂട്ടായ്മ രൂപീകരിച്ച് പ്രാർത്ഥനയിൽ ഒരുമിച്ചു കൂട്ടാൻ പരിശുദ്ധമറിയമെന്ന സ്ത്രീയെ സ്വർഗം തിരഞ്ഞെടുത്തു. കടന്നു ചെല്ലുന്നിടത്തെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം നിറയ്ക്കുന്നവളായി അവൾ മാറി. യേശുവിന് സ്ത്രീകളോട് കൂടുതൽ കരുതലുണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള പക്ഷപാതമല്ല, മറിച്ച് അവഗണിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും കിടന്ന ഒരു സമൂഹത്തെ തുല്യതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീവ്രപരിശ്രമം, ഒരു നേതാവിൻ്റെ ഏറ്റവും പ്രകീർത്തിക്കപ്പെടേണ്ട പ്രാഥമിക ഗുണം. സ്ത്രീകളെ എല്ലായിടങ്ങളിലും അവിടുന്ന് കരുതി. അവനെ ആവശ്യമുള്ള ഒരാളിലേക്ക് പോലും അവിടുന്ന് ചെന്നെത്താതിരുന്നില്ല. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യത്വം എന്നത് അവിടുത്തെ അനുഗമിക്കുക, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുക എന്നതായിരുന്നു. ഇന്ന് യേശുവിൻ്റെ ശിഷ്യത്വം ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുക എന്നതാണ്. സുവിശേഷ പ്രഘോഷണത്തിലും മറ്റ് ആത്മീയ മേഖലകളിലും സ്ത്രീകൾക്ക് പരിമിതികളുണ്ടെന്ന് വേദനിക്കുന്നവർ അനേകരുണ്ടാകാം. ഓർക്കുക, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ സ്ത്രീകളും എൻ്റെ അമ്മയുടെ ചെറിയ രൂപങ്ങളാണ്. ഈ ഭൂമിയിൽ എനിക്കിനി ഒരമ്മയില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും ആയിരിക്കുക. മഗ്ദലന മറിയത്തിൻ്റെയും ജോണിൻ്റെയും സ്ഥാനം സ്വീകരിക്കുക. എന്നാൽ അതേസമയം തന്നെ നീ ആയിരിക്കുകയും ചെയ്യുക. ആത്മമിത്രം, പേജ് 18, 141.